ഇത് SBS റേഡിയോ മലയാളം.
ഓണം റിലീസ് ഇത്രയധികം സമൃദ്ധമാകുന്നത് ഒരിടവേളയ്ക്ക് ശേഷമാണ്. അതും രണ്ട് സൂപ്പർതാരങ്ങളുടെയും രണ്ട് യുവതാരങ്ങളുടെയും ചിത്രങ്ങളടക്കം. ശ്യാംധർ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രവും ലാൽജോസും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രവും പൃഥ്വിരാജ് നിവിൻ പോളി ചിത്രങ്ങളുമാണ് ഓണക്കാലത്ത് തിയേറ്ററുകളിലെത്തിയിട്ടുള്ളത്. ദിലീപിന്റെ അറസ്റ്റിന് ശേഷമുണ്ടായ മാന്ദ്യത്തിൽ നിന്ന് മലയാള സിനിമ കരകയറുന്നതുകൂടി ഈ ഓണക്കാലത്താണ്. മലയാളത്തിന്റെ രണ്ട് സൂപ്പർ സ്റ്റാറുകളും ഓണവിരുന്നൊരുക്കാനെത്തിയതിന്റെ ആവേശമൊന്നും പക്ഷേ ഇപ്പോൾ അവശേഷിക്കുന്നില്ല. ചിത്രങ്ങളുടെ നിലവാരം തന്നെയാണ് പ്രശ്നം.
യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഇനി ഒറ്റ മാർഗമുള്ള അച്ഛന്മാരെ.
ഞാൻ പഴയ കളരി, ഗുസ്തി, ബ്ലാക്ക് ബെൽറ്റ്, വടക്കം പാട്ട് അതൊക്കെ അറിയാം നിനക്ക്.
അല്ല സാർ, ഈ മംഗലാപുരം കഴിഞ്ഞാണ് അമേരിക്ക അല്ലെ? അമേരിക്ക കഴിഞ്ഞാണ് മംഗലാപുരം.
മംഗലാപുരം ഒരു കടത്ത് കിടന്ന അമേരിക്ക.
അത്ര അടുത്താ?
അത്ര
എന്നാ ഒരു ദിവസം പോകണം. സംഗതി സേനാപതി ടീച്ചറെ കുളിച്ചു നോക്കി.
എനിക്കിതൊക്കെ ഒരു കൗതുക.
സെവൻത് ഡേ എന്ന ത്രില്ലർ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ശ്യാംധർ സംവിധാനം ചെയ്ത സിനിമയാണ് പുള്ളിക്കാരൻ സ്റ്റാറ. ലളിതമെന്ന പാഠ്യപദ്ധതി അധ്യാപകരെ പഠിപ്പിക്കാനായി ഇടുക്കിയിൽ നിന്ന് കൊച്ചി നഗരത്തിലെത്തിയ രാജകുമാരൻ എന്ന ട്രെയിനറെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത്. ചെറുപ്പം മുതൽ ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ പഴികേട്ട് പെൺവിഷയത്തിൽ ദൗർബല്യമുള്ളവനാണെന്ന് നാട്ടുകാർ കരുതുന്നയാളാണ് രാജകുമാരൻ.
എന്റെ ചേട്ടായിമാരെ, എനിക്ക് നാട്ടിലും വീട്ടിലും ഒക്കെ അത്യാവശ്യം നല്ല ചീത്തപ്പേരാ. എല്ലാ ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിലാണ്.
കൊച്ചിയിലുള്ള ബാല്യകാല സുഹൃത്ത് കുര്യച്ചനും കൊച്ചിയിലെ അയൽവാസിയായ ഓമനാക്ഷൻ പിള്ളയും ചേർന്ന് പെൺവിഷയത്തിൽ രാജകുമാരനുണ്ടായ പേരുദോഷം പെണ്ണിനെ കൊണ്ട് തന്നെ തീർക്കാൻ ശ്രമിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. ഇതിനിടയിൽ രണ്ടു സ്ത്രീകൾ രാജകുമാരന്റെ ജീവിതത്തിലേക്ക് വരുന്നു. വിവാഹമോചനം കാത്തിരിക്കുന്ന പഴയ സഹപാഠി മഞ്ജരിയും ഒരു ട്രെയിൻ യാത്രയിൽ പരിചയപ്പെടുന്ന മഞ്ജിമ എന്ന പെൺകുട്ടിയും.
നമ്മൾ ദൈവത്തെ കാണാൻ ശബരിമല ക്ഷേത്രത്തിലും പരുമലപ്പള്ളിയിലും മലയാറ്റൂർ പള്ളിയിലും ഒക്കെ പോകും. കഷ്ടപ്പെട്ട് ദൈവത്തെ കാണാൻ ചെന്നിട്ട് ദൈവത്തെ കാണുമ്പോൾ കണ്ണടച്ചൊട്ട നിപ്പ. അത് ഞങ്ങളെ ഇടുക്കിക്കാരൻ സ്വഭാവം.
രാജകുമാരന്റെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന ഓരോ മുഹൂർത്തവുമാണ് ചിത്രത്തിന്റെ ഓരോ ഘട്ടം. മമ്മൂട്ടി അടുത്തിടെയായി സ്ഥിരമായി ചെയ്യാറുള്ള നിഷ്കളങ്കനും എല്ലാവരോടും നന്മ മാത്രം ചെയ്യുന്നവരുമായ ഗ്രാമീണനാണ് രാജകുമാരനും. ഈ കഥാപാത്രം തന്നെയാണ് സിനിമയിലേക്ക് തന്നെ ആകർഷിച്ചതെന്ന് സിനിമയുടെ ഓഡിയോ റിലീസിന്റെ സമയത്ത് തന്നെ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്.
അത് ഒരു സാധാരണ വ്യത്യാസപ്പെട്ട സാറിന് സ്കൂളും പിള്ളേരും അല്ലെങ്കിൽ അധ്യാപകനും അല്ലാതെ അധ്യാപകന്മാർക്ക് ക്ലാസ് എടുക്കുന്നത് അതൊരു രസകരമായി തോന്നി. അതിന്റെ സീനുകളും രസകരമായി തോന്നി. അതിനെ ഒരുപാട് മോഡറേറ്റേഴ്സിന്റെ ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ്. ഈ അധ്യാപകരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുതരം ഒരുപാട് തരം ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ബോറടിപ്പിക്കാതെ കൊണ്ടുപോവുക, ഒരുപാട് ലെങ്തിയാക്കാതെ പോവുക. അത് പക്ഷെ അങ്ങനെയുള്ള ഒരു കഥയായതുകൊണ്ടാണ് ഞാൻ കാറിൽ നിന്നല്ല നേരിൽ ഈ കഥയിലേക്ക്.
ആസ്വദിക്കലാണ് ജീവിതം.
തനിക്കൊരു പെണ്ണെവിടെ കാത്തിരിക്കുന്നുണ്ട്?
ഇപ്പോഴും കാത്തിരിക്കുന്നു.
പക്ഷെ അത് എന്റെ അമ്മയാ സാർ.
സാറിനെ കണ്ടോണ്ടിരിക്കാൻ തന്നെ എന്ത് രസാന്നറിയോ.
എന്നാൽ ഈ കഥാപാത്രം മാത്രമാണ് പുള്ളിക്കാരൻ സ്റ്റാറ എന്ന സിനിമയുടെ ഗുണകരമായ വശം. ബാക്കി ഏച്ചുകെട്ടിയതെല്ലാം മുഴച്ചിരിക്കുന്നു. സ്ഥിരം കോമഡി നമ്പറുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ആസ്ഥാനത്തെ പാട്ടുകളും അനാവശ്യമായ നാടകീയതകളും നിറഞ്ഞ തിരക്കഥ നല്ലവനായ രാജകുമാരന്റെ വിശുദ്ധി പോലും ഇല്ലാതാക്കുന്നു.
എനിക്കിപ്പോ ഒന്നും നനയാൻ തോന്നുന്നു മാഷെ.
എന്ത്?
മഴ.
ഞങ്ങള് സാറന്മാര് ദിവസവും പഠിപ്പിക്കില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ മാത്രം ഞങ്ങൾ സാറന്മാര് മറന്നു. എന്നാന്നറിയോ? ആരാ അധ്യാപകൻ? ആരായിരിക്കണം അധ്യാപകൻ?
ഇനി കഥാപാത്രം തന്നെ പുതുമയുള്ളതൊന്നുമല്ല. ഒരുപക്ഷെ വാത്സല്യത്തിലെ രാഘവൻ നായരിൽ തുടങ്ങിയ, പിന്നീട് ലൗഡ് സ്പീക്കർ, ബാവൂട്ടിയുടെ നാമത്തിൽ, ബെസ്റ്റ് ആക്ടർ, ഇമ്മാനുവൽ, ഉട്ടോപ്യയിലെ രാജാവ് എന്നിങ്ങനെ പല സിനിമകളിൽ കണ്ടുശീലിച്ച പാവത്താൻ മമ്മൂട്ടി തന്നെയാണ് ഇതിലെ രാജകുമാരനും. നിറയെ കഥ പറയുന്ന, നിർത്താതെ വർത്തമാനം പറയുന്ന, രസകരമായ സ്വഭാവമുള്ള ഒരു കഥാപാത്രത്തിനോട് തോന്നുന്ന കൗതുകം അതുകൊണ്ട് തന്നെ സിനിമ തീരും മുൻപ് അവസാനിക്കും.
ഇത്
വെളിപാടിന്റെ പുസ്തകം പ്രതീക്ഷ നൽകുന്നത് ലാൽ ജോസ് എന്ന മലയാളിയുടെ പ്രിയപ്പെട്ട സംവിധായകനും മോഹൻലാൽ എന്ന മലയാളത്തിന്റെ മഹാനടനും ഒരുമിക്കുന്നുവെന്ന വസ്തുത കൊണ്ട് തന്നെയാണ്. മമ്മൂട്ടിയുടെ രാജകുമാരനെ പോലെ ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ മൈക്കിൾ ഇടുക്കുളയും ഒരു അധ്യാപകനാണ്. തീരദേശത്തെ ഒരു കോളേജിലാണെന്ന് മാത്രം.
ഞാൻ പ്രൊഫസർ മൈക്കിൾ ഇടുക്കുള, കുറച്ചു ദിവസം ഇവിടെ തന്നെ കാണും. പക്വതയാർന്ന പ്രണയം ഈ പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തുമെന്നാണ്.
വൈസ് പ്രിൻസിപ്പളായ പ്രേംരാജിന്റെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ കാരണം അതേ സ്ഥാനത്തേക്ക് പകരക്കാരനായി എത്തുന്ന ആളാണ് പ്രൊഫസർ മൈക്കിൾ ഇടുക്കുള. ശാന്ത സ്വഭാവക്കാരനായ ഇടുക്കുള വളരെ പെട്ടെന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ടവനായി മാറുന്നു. അങ്ങനെ കോളേജിന്റെ കുറച്ച് സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഇടുക്കുളയുടെ നേതൃത്വത്തിൽ കുട്ടികളെല്ലാം ചേർന്ന് ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു, ഒരു മുഴുനീള സിനിമ. അങ്ങനെ വെളിപാടിന്റെ പുസ്തകം സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയിലേക്ക് നീങ്ങുന്നു. തുടർന്ന് കോളേജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില വെളിപാടിലേക്കും സിനിമ കടന്നു ചെല്ലുന്നു.
സത്യങ്ങൾ നിനക്ക് ചിലപ്പോൾ വിഡ്ഢിതമായി തോന്നിയേക്കാം, പക്ഷെ എനിക്ക് അതൊക്കെ പുതിയ വെളിപാടുകളാണ്.
രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പുകളിലെ മോഹൻലാൽ, സിനിമയ്ക്കുള്ളിലെ സിനിമ, മൈക്കിൾ ഇടുക്കുള എന്ന കഥാപാത്രത്തിന്റെ പരകായ പ്രവേശം, അങ്ങനെ ഒറ്റനോട്ടത്തിൽ കൗതുകമുണ്ടാക്കുന്ന ഒരുപറ്റം സംഗതികൾ വെളിപാടിന്റെ പുസ്തകത്തിലുണ്ട്. എന്നാൽ അങ്ങേയറ്റം അസ്വാഭാവികമായ ക്യാമ്പസ് പശ്ചാത്തലവും അരോചകമായ സന്ദർഭങ്ങളും കൊണ്ട് സിനിമ കല്ലുകടിയാകുന്നു.
പക്ഷേ അവൻ ഇവിടെ വാഴാൻ അനുവദിക്കരുത്.
അങ്കമാലി ഡയറീസിൽ നിന്ന് ലാൽ ജോസ് തന്റെ സിനിമയിലേക്ക് എടുത്ത അന്ന രേഷ്മ രാജനും ശരത് കുമാറിനുമൊന്നും സിനിമയിൽ ഒന്നും ചെയ്യാനില്ല. കട്ടപ്പനയിലെ ഋത്വിക് റോഷനിലൂടെ ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തിയ സലിം കുമാറിന് അരോചകമായ ചില സന്ദർഭങ്ങളും.
പ്രലോഭനങ്ങളിൽ വീഴ്ത്തുന്ന സാത്താനെ ഞാൻ നിന്നെ കാണുന്നു, എന്റെ മുന്നിൽ നിൽക്കാതെ കടന്നുപോ.
യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഇനി ഒറ്റ മാർഗമുള്ള അച്ഛന്മാരെ.
ചുരുക്കത്തിൽ, ഒരു മോഹൻലാൽ ചിത്രം ഒരുക്കാനുള്ള തത്രപ്പാടിൽ ലാൽ ജോസ് സ്വന്തം ക്രാഫ്റ്റ് പോലും കളഞ്ഞുകുളിച്ചു. എന്റമ്മയുടെ ജിമിക്കി കമ്പലെന്ന പഴയ വായ്മൊഴിപ്പാട്ട് അനിൽ പനച്ചൂരാനും ഷാൻ റഹ്മാനും ചേർന്ന് മാറ്റിയൊരുക്കിയതിലൂടെ ഒരു ഹിറ്റ് പാട്ടുണ്ടായി എന്നത് സന്തോഷത്തിനിട നൽകുന്നതാണ്. മലയാള സിനിമ യുവത്വത്തിലൂടെ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അത്തരം യുവത്വം നിറഞ്ഞ നിരവധി ചെറിയ സിനിമകൾ നമ്മുടെ മുന്നിലെത്തിച്ച നിർമ്മാതാവും വിതരണക്കാരനുമാണ് ലാൽ ജോസ്. പുള്ളിക്കാരൻ സ്റ്റാർ എന്ന സിനിമ ഒരുക്കിയ ശ്യാംധർ ആ പുതുധാരയുടെ ഭാഗവുമാണ്. എന്നിട്ടും ഈ രണ്ടു ചിത്രങ്ങളിൽ പുതുമയുടെ നിഴലെങ്കിലും വീഴാതിരുന്നത് നിരാശാജനകമാണ്. എങ്കിലും നിലവിലുള്ള പ്രതിസന്ധിയിൽ നിന്ന് മലയാള സിനിമയെ കരകയറ്റാൻ സൂപ്പർ താരങ്ങൾ തന്നെ കാരണമായിട്ടുണ്ട്.
Yeah. la 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 la